ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
ஒன்பதாம் மந்திரம். ஹிரண்மயே பரே கோசே விரதம் பிரம்ம நிஷ்கலம் தத்சப்ரம் ஜோதிஷாம் ஜோதி தத்யம் ஆத்மவிதோ விதோ. யஸ்மாத் விரதம் நிஷ்கலம் சாதக தத்சப்ரம் சுத்தம் ஜோதிஷாம் சர்வப்பிரகாசாத்மனாம் அக்னியாதீனாமபி தஜ்ஜோதி கோபாசகம். ஜோதிஷாம் ஜோதி, அக்னியாதி எல்லா ஜோதிஷனும் ஜோதிஷாயிருக்கிறது. கண்ணனும் மனசனும் அது ஜோதிஷாயிருக்கும். அக்னியாதீனாம் அபி ஜோதிஷ்டம் அந்தர்கத பிரம்மாத்ம சைதன்ய ஜோதிர நிமித்தம் இத்யர்த்தம். அக்னியாதிகளுடைய அப்பிரகாசம் அந்தர்கத சர்வத்திர வியாபிச்சிருக்கிறது. சைதன்ய ஜோதிர நிமித்தம் பிரம்மாத்ம சைதன்யம். அக்னியாதிகள் பிரகாசிக்கிறது சாதாரண பரையும் அது மட்டுள்ளதിനെ பிரகாசிப்பிക്കുന്നു. அத பிரகாசிக்கிறது நம்ம காணுறதുകൊണ്ട് கண்ணுകൊണ്ട് காணுறதുകൊണ്ട് பிரகாசிக்கும். ஆத்ம சைதன்யம் கொண்டு அது பிரகாசிக்கும். அங்கே பரையும்போ என்னெல்லாம் சைதன்யம் சைதன்யம் பாஹ்யமாய வஸ்துவினை பிரகாசிப்பிക്കുന്നു என்ன தோணும். இவ்வளவு பரையும் பிரம்மாத்ம சைதன்யம் ஆ பரபிரம்மன் தண்ணியாயிருக்கிற ஆத்ம சைதன்யம் എന്ന് പറയുമ്പോൾ ആ അഗ്നി പ്രകാശിപ്പിക്കുന്ന പ്രകാശം തന്നിൽ മാത്രമുണ്ടായിരിക്കും. ആ അഗ്നി പ്രകാശിപ്പിക്കുന്നത് ശരിക്കും അഗ്നിയിൽ തന്നെ ഇരിക്കുന്ന പ്രകാശം, കണ്ണുകൊണ്ട് കാണുന്ന പ്രകാശമല്ല. ആ പ്രകാശത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു ചൈതന്യത്തിലാണ് അഗ്നി നിലനിൽക്കുന്നത്. അത് ബ്രഹ്മചൈതന്യം. ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആത്മചൈതന്യം രണ്ടും ഒന്നായതുകൊണ്ട് ബ്രഹ്മാത്മചൈതന്യം എന്ന് പറയും. അപ്പോ ആ അഗ്നി പ്രകാശിക്കണമെങ്കിൽ തന്റെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം മാത്രം പോരാ, ആ അഗ്നിക്ക് ആധാരമായിരിക്കുന്ന ചൈതന്യവും വേണം. അത് രണ്ടും കൊണ്ടാണ് അഗ്നി പ്രകാശിക്കുന്നത്. അതുകൊണ്ട് സാധാരണ അദ്വൈതത്തിൽ പറയും പ്രത്യക്ഷത്തിൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ പ്രത്യക്ഷമാക്കുന്നതിന് കേവലം ഇന്ദ്രിയത്തിലുള്ള ജ്യോതിഷ പ്രകാശം മാത്രം പോലെ, മറിച്ച് അബാഹ്യമായ വിഷയത്തിലുള്ള ആ ചൈതന്യം മതം വേണം. അതെങ്ങനെ പ്രവർത്തിക്കണം? ഇത് രണ്ടും ഏകീഭവിക്കും. ആന്തരികമായ ചൈതന്യവും വിഷയത്തിലുള്ള ചൈതന്യം, വിഷയത്തിനാധാരമായിരിക്കുന്ന ചൈതന്യം ഏകീഭവിക്കും. അതങ്ങനെയെങ്കിൽ ഭവിക്കും. വസ്തുവിനെ കാണുന്നവൻ ദേശം കൊണ്ട് അകലെയാണ്, ദൂരെയാണ്, വസ്തു ദൂരെയാണ്. രണ്ട് സ്ഥലത്തെ ചൈതന്യം എങ്ങനെ ഏകീഭവിക്കും എന്ന് പറയും മനസ്സ് അല്ലെങ്കിൽ അന്ധകരണപുരത്തെ അത് വ്യാപിച്ചിരിക്കുകയാണ്. മനസ്സ് കേവല ശരീരത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, അങ്ങനെ മനസ്സ് ശരീരത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള മനസ്സ് ഒതുക്കി നിർത്താവുന്നതുമല്ല, അതിങ്ങനെ ബാഹ്യമായി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സ്. ആ മനസ്സ് ഈ ജീവനെയും ബാഹ്യമായ ആ വിഷയദേശത്തുള്ള ചൈതന്യത്തെയും ബന്ധിപ്പിക്കും പരസ്പരം. അപ്പോൾ ആ ചൈതന്യങ്ങൾക്ക് അതിലൂടെ ഒരു ഏകീഭവനം സംഭവിക്കും. പരമാർത്ഥത്തിലുള്ളതല്ല മനസ്സെന്ന് പറയുന്ന ഉപാധിയിലൂടെ ഏകീഭവിക്കുന്നു വസ്തുവിന്റെ പ്രത്യക്ഷം ഉണ്ടാവും. ഇതാണ് അദ്വൈതികളുടെ പ്രക്രിയ പ്രത്യക്ഷ ജ്ഞാനത്തിന്. അത് കൊണ്ട് കേവലം ആന്തരികമായ ചൈതന്യം അല്ലെങ്കിൽ ജീവരൂപത്തിലിരിക്കുന്ന ചൈതന്യം, അതുമാത്രം പോലെ വിഷയത്തെ പ്രകാശിപ്പിക്കുന്നതിന്, വിശേഷിച്ചും ദൂരദേശത്തിലുള്ള വിഷയങ്ങൾ ദക്ഷിണേന്ദ്രിയത്തിലൂടെ പ്രകാശിപ്പിക്കുന്നതിന്, അതിന് ആ ദേശത്തുള്ള ഇപ്പം സൂര്യനെ പ്രകാശിപ്പിക്കണമെങ്കിൽ സൂര്യദേശത്തുള്ള ആ ചൈതന്യം, എന്നുവെച്ചാൽ സൂര്യനും സൂര്യദേശത്തിനും ആധാരമായിരിക്കുന്ന ആ ചൈതന്യം, ആ ചൈതന്യം കൂടെ ഇതിനോട് സഹകരിക്കുന്നു, എന്നാലേ വസ്തു പ്രത്യക്ഷമാകും എന്ന് പറയും. അപ്പോൾ ആ അതുകൊണ്ട് എന്തായി, വാസ്തവത്തിൽ സർവവ്യാപകമായിരിക്കുന്ന അന്തർഗതമായിരിക്കുന്നത് സർവത്തിലും വ്യാപകമായിരിക്കുന്ന ആ ചൈതന്യം, ആ ചൈതന്യമാണ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. തദ്ധി പരം ജ്യോതി, അതിനാണ് പരം എന്ന് പറഞ്ഞത്. ഇത് അന്യ അനവഭാസ്യ ആത്മജ്യോതി, അതാണ് പരം ജ്യോതി, അത് തന്നെയാണ് ആത്മജ്യോതി. അതിന്റെ പ്രത്യേകത എന്താണ്? അതിനെ മറ്റൊന്നിനും പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല, സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചൈതന്യം സർവത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അഗ്നിയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സർവവസ്തുക്കളും എന്തുകൊണ്ട് നമുക്ക് പ്രകാശിക്കുന്നില്ല? അതിന് നമ്മുടെ ഇന്ദ്രിയ സംബന്ധം, മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെ എല്ലാ സംബന്ധം വരുമ്പോൾ അത് പ്രകാശിക്കുന്നു. അങ്ങനെ പ്രകാശിക്കുന്നത് സഹായിക്കുന്നതാണ് ആത്മചൈതന്യം. എന്നാൽ അത് അന്യ അനവഭാസ്യം സ്വയം ജ്യോതിസാണ്, മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല. ആത്മവിദഹ, ഈ തത്വത്തെ മറ്റൊന്നിനാലും പ്രകാശിപ്പിക്കപ്പെടാതെ സ്വയം പ്രകാശിക്കുന്നതായ ഈ തത്വത്തെ ആത്മവിദഹ, ആത്മവിത്തുകൾ അറിയുന്നു. ആത്മാനം സ്വം ശബ്ദാദി വിഷയ ബുദ്ധി പ്രത്യസാക്ഷണം, അത് മുമ്പ് പറഞ്ഞതാണ്. ശബ്ദാദി വിഷയബുദ്ധി വിഷയജ്ഞാനം ആകുന്ന മനോവൃത്തികൾ പ്രത്യേകം അതിന് സാക്ഷിയായിരിക്കുന്നത്, സർവമനോവൃത്തികൾക്കും സാക്ഷിയായിരിക്കുന്നത്. അപ്പൊ തന്റെ മനസ്സ് സർവവിഷയങ്ങളിലേക്കും വ്യാപരിച്ചുകൊണ്ടിരിക്കും, അതാണ് സർവപ്രത്യ സാക്ഷി. അത് പ്രധാനമായും ഭാവരൂപത്തിലും അഭാവരൂപത്തിലും, ഒരു വസ്തുവിന്റെ ഉണ്മയെ അറിയുന്നു ഭാവരൂപത്തിൽ, അതേസമയം വസ്തുക്കളുടെ ഇല്ലായ്മയെ അറിയുന്നു അഭാവരൂപത്തിൽ. ഇങ്ങനെ മനസ്സ് സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് പ്രത്യയം എന്ന് പറയുന്നത്. മനോവൃത്തി ബുദ്ധിപ്രത്യയം, മനസ്സിന്റെ പരിണാമങ്ങൾ, അത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എവിടെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാക്ഷി. ഏ വിവേകിനഹ വിദുഹു, അതിനെ വിവേകികൾ അറിയുന്നു, ആത്മജ്ഞാനികൾ അറിയുന്നു. ആത്മജ്ഞാനികൾ എങ്ങനെ അറിയുന്നു? തന്റെ സ്വരൂപമായിട്ട് അറിയുന്നു, തന്റെ സ്വരൂപമായിരിക്കുന്ന സാക്ഷി, അതിൽ ഈ മനോവൃത്തികൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്റെ സ്വരൂപത്തെ അറിയുന്നു. എന്ന് പറയുമ്പോൾ മറ്റ് ജ്യോതിഷികളെ എന്നോർ തന്റെ സ്വരൂപമായി അറിയുന്നില്ല. ഏറ്റവും പ്രധാനമായ ജ്യോതിഷ മനസ്സ്, മനസ്സ് സദാ പ്രകാശിക്കുന്നു, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തെറ്റിദ്ധരിക്കും, ഈ മനസ്സാണ് തന്റെ സ്വരൂപം, അല്ലെങ്കിൽ തന്റെ മാനസിക സങ്കല്പങ്ങളാണ് ആത്മാവ്. അവൻ ആത്മതത്വത്തെ ശ്രവിക്കുമ്പോ, മനനം ചെയ്യുമ്പോ ആത്മാവിനെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളുണ്ടാകും. ഇതിങ്ങനെയാണ്, സത്താണ്, ചിത്താണ്, ആനന്ദമാണ്, ഇതിനൊക്കെ ഇവരെ സങ്കല്പങ്ങളാണ്. ഇതൊന്നും, ഈ സങ്കല്പങ്ങളൊന്നും ഒരിക്കലും ആത്മാവിനെത്തിച്ചേരുന്നില്ല, ആത്മാവിനെ വിഷയമാക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് സങ്കല്പം എന്ന് പറയുന്നത്. അത് കേവല സങ്കല്പത്തിലെ നിൽക്കി. അത്തരം സങ്കല്പങ്ങൾ ചിലപ്പോൾ നമുക്ക് സുഖം തരാം, ചിലർക്ക് ദുഃഖവും കൊടുത്തുനിന്ന് വരാം, അത് ഇഷ്ടപ്പെടാത്ത ചില സങ്കല്പങ്ങൾ, അത് ആണ് ശ്രവണത്തിലും മനനത്തിലും സംഭവിക്കുന്നത്. ആ സങ്കല്പങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്? ബുദ്ധി പ്രത്യയങ്ങളാണ്, അതും ബുദ്ധി പ്രത്യയങ്ങളാണ്. അതിന്റെ സാക്ഷിയായി സങ്കല്പശൂന്യനായി അറിയുന്നു. അതുകൊണ്ടാണ് ഇതിനെ ശൂന്യം എന്ന് പറഞ്ഞത്. ആത്മാവ് ശൂന്യമാണ് പറഞ്ഞു ബുദ്ധനും മറ്റും പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ശൂന്യം എന്ന് പറഞ്ഞത്? കാരണം സങ്കല്പശൂന്യം എന്നുള്ളത്. നമ്മുടെ ഭാവരൂപത്തിലുള്ള എല്ലാ അനുഭവങ്ങളും സങ്കല്പമാണ്. ആത്മാവിനെ കുറിച്ചായാലും സങ്കല്പരൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സങ്കല്പങ്ങളില്ലെങ്കിൽ പിന്നെ ഇവിടെ ചിന്തയില്ല. ചിന്തയില്ലായ്മയാണ് ശൂന്യത. അതിന് ശൂന്യത എന്ന് പറയാൻ പറ്റും. ആകാശം ശൂന്യമല്ല, കാരണം അവിടെയും ആകാശത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. സങ്കല്പത്തിന്റെ ഇല്ലായ്മ അതേ പറ്റും. ശൂന്യത എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ശൂന്യതയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പമാണ്. അത് ശൂന്യമല്ല, കാരണം അവിടെ സങ്കല്പമാണ്. അതുകൊണ്ട് ശൂന്യതയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയത്തില്ല. എങ്ങനെയാണോ ആത്മാവിനെ കുറിച്ച് സങ്കല്പിക്കാൻ കഴിയാത്തത്, അതുപോലെ ശൂന്യതയെക്കുറിച്ച് സങ്കല്പിക്കാൻ കഴിയില്ല. പിന്നെ ശൂന്യത എങ്ങനെ കരുതാം? ഇപ്പോഴുള്ള സർവത്തിന്റെയും അഭാവം എന്ന് സങ്കല്പിക്കും. അപ്പോ ആ സർവത്തിന്റെ അഭാവം എന്ന് പറയുമ്പോൾ അത് സങ്കല്പങ്ങളുടെയും അഭാവമാണ്. സങ്കല്പങ്ങളുടെയും അഭാവം എന്ന് പറയുമ്പോൾ അവിടെ അത് കൽപ്പനാതീതം. സങ്കല്പങ്ങളുടെ അഭാവത്തെ എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? കൽപ്പിച്ചാൽ അത് സങ്കല്പമാണ്. അപ്പൊ മനസ്സിന്റെ അഭാവത്തെ കൽപ്പിക്കാനൊക്കത്തില്ല എന്നുവെച്ചാൽ അത് കൽപ്പനാതീതമാണ്. അപ്പോ സർവശൂന്യം എന്ന് പറയുമ്പോൾ ആ ശൂന്യത്തിന് വാച്യാർത്ഥം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. നിരാശ്രയമാണ് അതിന്റെ വാച്യാർത്ഥം. അതുകൊണ്ട് അതിന്റെ ലക്ഷ്യം അതിനാണ് പറയുന്നത് സങ്കല്പാതീതം. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ ലക്ഷ്യാർത്ഥത്തെ സ്വീകരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം അത് സർവകൽപ്പനാതീതം എന്ന് പറയുമ്പോൾ അതാണ് ശൂന്യം. ആ ശൂന്യം എന്താണ്? സർവകൽപ്പനാതീതം എന്ന് പറയുന്നത് ആത്മാവ് അത് തന്നെ. അതിനെ ബുദ്ധിക്ക് വിശദീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് അത് സർവകൽപ്പനാതീതമാണ്. അതാണ് സാക്ഷി. ശൂന്യത തന്നെ സാക്ഷി. അപ്പൊ സാക്ഷിയെ ശൂന്യത പോലെ മനസ്സിലാക്കണം, ശൂന്യതയെ സാക്ഷിയെ പോലെ മനസ്സിലാക്കണം. അത് കൽപ്പനാതീതമാണ്. എന്നാൽ അതിൽ സർവകൽപ്പനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നവൻ ഏ വിവേകിനഹ. അപ്പൊ അതങ്ങനെ വാച്യരൂപത്തിൽ അറിയാൻ വയ്യ, ശബ്ദാർത്ഥമായി അറിയാൻ വയ്യ. അപ്പൊ ശബ്ദാർത്ഥത്തെല്ലാം നിഷേധിച്ച് ലക്ഷ്യമായി അറിയുന്നു. ഏ വിദഹു വിജാനന്ദി തേ ആത്മവിദഹ, അവരാണ് ആത്മവിദ്ധകൾ. അപ്പോ സർവശൂന്യത്തെയും നിഷേധിച്ച്, ശൂന്യസങ്കല്പത്തെയും നിഷേധിച്ച് പിന്നീട് അവശേഷിക്കുന്ന സാക്ഷി എന്ന് പറയുന്ന എന്താണോ ആത്മവിദഹ, അവിടെ പിന്നെ എന്താ അറിവ്? ആത്മാവിനെ അറിയുന്നവനെന്ന് പറയുന്നു. അവിടെ പിന്നീടൊരു അറിവ് ശേഷിക്കും. അവിടെ കേവലം അറിവിന്റെ സ്വരൂപം തന്നെ. വസ്തുക്കളെ വിഷയമാക്കുന്ന അറിവല്ല, വസ്തുക്കളെ വിഷയമാക്കാത്തത്, ആ തരത്തിൽ നിർവശ്യം. വിഷയങ്ങൾ നിലനിൽക്കാത്തതായ അറിവ് കേവലമായ സാക്ഷി. അതിനറിയുന്നവൻ ആത്മവിദ് തദ്വിധു. ആത്മപ്രത്യ അനുസരണ അവർ എങ്ങനെയാണ് ആത്മപ്രത്യയത്തെ അനുസന്ധാനം ചെയ്യുന്നവർ, സാക്ഷിയെ അനുസന്ധാനം ചെയ്യുന്നവർ. സാക്ഷിയുടെ അനുസന്ധാനം എന്ന് പറയുന്നത് ഒരാൾ അതിനെ ധ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കേവലം ഒരു ഭാവന, താൻ സാക്ഷിയാണെന്ന് ഭാവന ചെയ്യും. മനസ്സിന്റെ ഒരു കൽപ്പന അത് മാത്രം. അങ്ങനെ മനസ്സിന്റെ ഒരു കൽപ്പന കൊണ്ട് ബാക്കി കൽപ്പനകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ സാക്ഷിയാണ്, എന്തിന്? പ്രപഞ്ചത്തിന് സാക്ഷിയാണ്, ശരീരത്തിന് സാക്ഷിയാണ്, എന്റെ മനോവൃത്തികൾക്കും സാക്ഷിയാണ്. മനോവൃത്തികളുടെയും സാക്ഷി, മനോവൃത്തികളെ വിഷയമാക്കി നിൽക്കുന്നവൻ മനോവൃത്തികൾ ഏതെന്തിനാണോ അനുഭവപ്പെടുന്നത്, മനോവൃത്തികളെ അനുഭവിക്കുന്നവൻ അതാണ് താനെന്ന് ഭാവന ചെയ്യാം. അത് ആത്മപ്രത്യ അനുസരണം, അനുസാരി, അനുസരിക്കുന്നവൻ, അങ്ങനെ ഭാവന ചെയ്യാം. പക്ഷെ അങ്ങനെ ഭാവന ചെയ്യുമ്പോൾ അത് കേവല ഭാവന മാത്രം. അവിടെ അങ്ങനെ ഒരു കേവല ഭാവത്തിൽ നിൽക്കുന്നില്ല, കാരണം സങ്കല്പങ്ങളുണ്ട്. ഭാവന ചെയ്യുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള സങ്കല്പം വരുന്നു, ഇടയ്ക്ക് ആ സങ്കല്പങ്ങൾ നശിച്ചു പോകുന്നു, മറ്റു സങ്കല്പങ്ങൾ വരുന്നു, പ്രപഞ്ചത്തെ കുറിച്ചുള്ള ഇത് വരുന്നു. അതാണ് അതിൽ വരുന്ന തകരാറ്. ഭാവനയെ സ്ഥിരമായി നിർത്തുക എളുപ്പമാണ്. പക്ഷെ ഇവിടെ പറയുന്ന ആത്മവിത്തുക്കൾ, അവരിൽ ആ ഭാവന കൃത്രിമമല്ല, യത്നസാധ്യമല്ല, മറിച്ച് അവരിൽ ആ ഭാവന സഹജമാണ്. സഹജം എന്ന് പറയുമ്പോൾ എന്താണ്? അത് നിരന്തരമായി അങ്ങനെ ഒരു ഭാവനയെ അവരനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, കാരണം ആത്മചൈതന്യത്തിന്റെ പ്രകാശം തന്നെയാണ് ഭാവന. ആത്മചൈതന്യ പ്രകാശത്തിൽ നിന്ന് വേറിട്ടവിടെ ഭാവനയില്ല. അതുകൊണ്ട് അതീതത്തിൽ തന്നെ സാക്ഷാത്കാരം പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും, അവിടെ ആത്മാനുഭവം, അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം, അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ അത് ഇപ്പൊ നമ്മളൊരു വസ്തുവിനെ അറിയുന്നു, പുസ്തകത്തെ അറിയുന്നു. അവിടെ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിവ് എന്റെ അറിവായി നിൽക്കുന്നു. എന്റെ അറിവെന്ന് പറയുമ്പോൾ എന്താണ്? ഞാനും ആ അറിവും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു. ഞാനും എന്റെ അറിവും തമ്മിൽ ബന്ധം സ്ഥാപിക്കത്തക്ക ഒരു അകൽച്ചയുണ്ട്. അകൽച്ചയിലൊക്കെ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഒന്നാണെങ്കിൽ അതിന് ബന്ധം സ്ഥാപിക്കേണ്ട ആവശ്യം വരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണ്? എന്റെ അറിവ് അറിവും ഞാനുമായിട്ടുള്ള ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പറയുന്നു. അത് എന്തുകൊണ്ട് ഈ എന്റെ അറിവ് അത് ഉണ്ടായത്? ആത്യന്തികമായി അത് അജ്ഞാനം, അവിദ്യ അല്ലെങ്കിൽ മായ, ഇതിന്റെ സൃഷ്ടിയാണ് ആ അറിവ്. അതുകൊണ്ട് അറിവ് ഞാനുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചു നിൽക്കുന്നു. ഇനി അങ്ങനെ ഒരു അജ്ഞാനസൃഷ്ടമായ അറിവ് എന്നിരിക്കുമ്പോൾ ഞാൻ ആത്മാവിനെ കുറിച്ച് ഭാവന ചെയ്താലും അത് എന്റെ അറിവായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ബന്ധം സ്ഥാപിക്കുന്ന ഒരറിവ് അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരറിവ്, അതാണ് ആത്മഭാവന, അജ്ഞന്റെ ആത്മഭാവന. ഇപ്പൊ തത്വജ്ഞാനിയുടെ സാക്ഷാത്കാരത്തെ കുറിച്ചും മറ്റും പറയുമ്പോൾ പറയും, അവിടെ എന്താണ്? എന്റെ അറിവ് എന്ന തരത്തിൽ തന്നോട് ബന്ധം സ്ഥാപിക്കുന്ന ഒരറിവില്ല, നിങ്ങളുടെ അറിവുണ്ട് താണ്. അപ്പോ എന്റെ ആത്മജ്ഞാനം അങ്ങനെ പറയാൻ ഒരറിവ് ശേഷിക്കുന്നില്ല. എന്റെ അറിവ്, ആത്മാവിനെ സംബന്ധിച്ചുള്ള എന്റെ അറിവ് എന്ന് പറയാൻ കഴിയുന്നു. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറിവ്, അറിവിന്റെ വിഷയം ഇത് രണ്ടും വരും. എന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അറിവ് കൊണ്ട് എന്നെ തന്നെ വിഷയമാക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ അറിവ് എന്ന് പറയുമ്പോൾ പുസ്തകത്തെ ഞാൻ വിഷയമാക്കുകയാണ്. അപ്പൊ എന്തായാലും അവിടെ എന്തുവരും? അറിവും അതിന്റെ വിഷയവും വരും. അതുകൊണ്ട് സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല, എന്റെ അറിവില്ല, എന്നെ വിഷയമാക്കുന്ന അറിവില്ല, എന്നോട് ബന്ധപ്പെട്ടിരിക്കുന്ന അറിവില്ല, എന്നെ ബന്ധിപ്പിക്കുന്ന ഒരറിവ്. എന്നാൽ അറിവുണ്ടതാണ്. അപ്പൊ അവിടെ ആ സ്വരൂപമായിരിക്കുന്ന അറിവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാത്ത അറിവ്, രണ്ടാക്കാൻ വയ്യാത്ത അറിവ്, ആത്മപ്രകാശം, അത് ദീപവും അതിന്റെ പ്രകാശവും പോലെ, സൂര്യനും അതിന്റെ രശ്മികളും പോലെ അതിനെ വേർതിരിക്കാൻ, അത് അത് തന്നെ. ബാക്കിയുള്ള അറിവുകളെല്ലാം ആ സൂര്യന്റെ പ്രതിബിംബസ്ഥാണ്, ബാക്കിയുള്ള ഭാവനകളെല്ലാം സൂര്യന്റെ പ്രതിബിംബ സ്ഥാനത്തും മറ്റ് സൂര്യന്റെ രശ്മികളെ പോലെ ആ സൂര്യനായി തന്നെ നിൽക്കുന്നു. അതിനെ വേർതിരിക്കാൻ നിൽക്കും. പിന്നെന്താ അവിടെ അത് പ്രകാശിക്കുന്നു മാത്രം, അത് പ്രകാശിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നതിന് ഇപ്പോ ഒരു സാക്ഷി ആവശ്യമാണ്, തന്റെ ഉള്ളിലിരിക്കുന്ന സാക്ഷി. അത് പറയുന്നുകൊണ്ടാണ് പറയുന്നത് ആ സൂര്യൻ പ്രകാശിക്കുന്നു, ഞാൻ കാണുന്നുണ്ട്. കണ്ടില്ലെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നു. അപ്പോൾ ഉള്ളിലിരിക്കുന്ന സാക്ഷിയാണ് ആ സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല പറയുന്നു, സ്വയം പ്രകാശം, ആ സാക്ഷി സ്വയം പ്രകാശിക്കുന്നു. അതിന്റെ ആ പ്രകാശത്തെ അതിൽ നിന്ന് വേർപെടുത്തേണ്ട കാര്യമില്ല, കാരണം അതിനെ ബന്ധിപ്പിച്ചിട്ടുള്ളതല്ല, അത് അത് തന്നെയാണ്. ബന്ധിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നറിയുന്നവൻ വിജാനന്ദി ആത്മവിദഹ ബുദ്ധിപ്രത്യയ സാക്ഷിനം, ബുദ്ധിപ്രത്യയ സാക്ഷിയായി അറിയുന്നവനെന്ന് പറയും. അവിടെ അറിയുന്നവനെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൗകികമായ ഭാഷയിലും അറിവിലും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അവിടെ അറിയുന്നവനെന്ന് പറഞ്ഞാൽ അറിവായി തന്നെ പ്രകാശിക്കുന്നവൻ എന്നാണ് എൻ്റെ അർത്ഥം. അവിടെ അവന് അതിനോട് ബന്ധിപ്പിക്കുന്ന ഒരു അറിവിന്റെ ആവശ്യമില്ല, ആ സ്വയം പ്രകാശമാണ്. മറ്റ് അറിവുകളെല്ലാം ബാധിച്ചിട്ടത് പ്രകാശിക്കുന്നു. അതാണ് ആത്മവിദഹ തദ്വിദഹോ, അതാണ് ആത്മപ്രത്യാനുസാരി എന്ന് പറയുന്നത്. ആത്മപ്രത്യാനുസാരത ആ സാക്ഷാത്കാരത്തിൽ ആത്മാവിൽ നിന്ന് വേറിട്ടൊരു പ്രത്യയമില്ല, അതിനനുസന്ധാനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ അവിടെ ആത്മപ്രത്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ പ്രകാശത്തെ തന്നെ, ആത്മാവിന്റെ സ്വയം പ്രകാശത്തെ തന്നെ. അപ്പോ ആ സ്വയം പ്രകാശത്തിന്റെ സാക്ഷാത്കാരം എന്ന് പറയുമ്പോൾ അതിനെ കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. അതിന്റെ എന്താണോ അതിന് തടസ്സമായിരുന്നത് അത് മാറി എന്നേ ഉള്ളൂ. അതിന് തടസ്സമായിരിക്കുന്ന അവിദ്യ മോഹം അത് മാറി, അത് സ്വയം പ്രകാശിക്കുന്നു. അതാണ് ആത്മവ്യത്യം. സാക്ഷിയായി സർവബുദ്ധിപ്രത്യയ സാക്ഷണം സാക്ഷിയായി ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. യസ്മാത് പരം ജ്യോതി, അതുകൊണ്ട് തന്നെ പരം ജ്യോതി എന്ന് പറയുന്നു. തസ്മാത് തേവ തദ്വിദുഹു ന ഇതരെ ബാഹ്യാർത്ഥപ്രത്യയ അനുസാരണ, ബാഹ്യാർത്ഥപ്രത്യയങ്ങളെ അനുസന്ധാനം ചെയ്യുന്നവർ ബാഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അതാണ് ബാഹ്യാർത്ഥ പ്രത്യയ അനുസരണം. അർത്ഥം എന്ന് പറഞ്ഞാൽ വിഷയം, പ്രത്യയം എന്ന് പറഞ്ഞാൽ ഞാൻ, അതിനനുസരിക്കുന്നവനെന്ന് പറഞ്ഞാൽ അനുസന്ധാനം ചെയ്യുന്നു. എന്നുവെച്ചാൽ നിരന്തരം ഈ കൽപ്പനകളിൽ ആത്മഭിന്നമായ വിഷയങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകളിൽ മുഴുകിയിരിക്കുന്ന ആ ജീവന്മാർ, അതാണ് ബാഹ്യാർത്ഥ പ്രത്യയ അനുസരണ. ആത്മാവിന് സ്വസ്വരൂപമായി ഗ്രഹിക്കാതെ ആത്മന് ആത്മചിന്തനം ചെയ്യുന്നവരായാലും ശരി, അത് അത് തന്റെ സ്വരൂപമെന്ന് ഗ്രഹിക്കാതെ അതിനെ അന്യമായി വിഷയമായി കാണുന്നവർ, അവരും മറ്റ് വിഷയങ്ങളെ മാത്രം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരും ആത്മതത്വത്തെ ഗ്രഹിക്കാതെ ഇതരെ, അവരെല്ലാം ഇതരന്മാരെന്ന് പറയുന്നു. ഒരുവൻ ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചാലും ഇതരനാവും, ആത്മാവിന്റെ ആ സാക്ഷിഭാവത്തെ ഗ്രഹിക്കാതെ, സാക്ഷിപ്രകാശത്തെ ഗ്രഹിക്കാതെ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം, ആത്മാവിനോട് ബന്ധിപ്പിക്കുന്ന ജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള ജ്ഞാനങ്ങളോടുകൂടിയിരിക്കുന്നവർ എല്ലാ കൂട്ടരും ഇതരെ നവിദഹു, അവരതിനെ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അറിയുക, പ്രകാശിപ്പിക്കുക എന്നൊന്നും പറയുന്നതിനൂടെ വിശേഷിച്ച അർത്ഥമില്ല എന്നർത്ഥം. അത് സ്വയം പ്രകാശിക്കുന്നു, അത് പ്രകാശമായി തന്നെ സ്ഥിതി ചെയ്യുന്നു, ഇതാണ് പരമാർത്ഥം എന്ന് ഗ്രഹിക്കുന്നവൻ ആ പരമാർത്ഥമായി തന്നെ ഇരിക്കുന്നു. എന്താണോ സ്വയം, ആ പരമാർത്ഥ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതിന് തടസ്സമായിരുന്നത് അവിദ്യയും അജ്ഞാനവും മായ, എന്താണോ അത്, അത് മാറുന്നു. അത്ര അത് മാറി അവൻ സ്വരൂപസ്ഥിതനാകുന്നു. അവിടെ ആ സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും കർമ്മമോ എന്തെങ്കിലും സങ്കല്പങ്ങളോ എന്തെങ്കിലും ഭാവനകളോ ഒന്നും അവിടെ അവശേഷിക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. പിന്നെ എന്തൊക്കെയാണോ അവിടെ ഉള്ളത്, സർവഭാവനകളും സർവസങ്കല്പങ്ങളും, അതെല്ലാം അതായി തന്നെ ഇരിക്കുന്നു. സങ്കല്പങ്ങൾ, സങ്കല്പശൂന്യത എന്ന് പറയുമ്പോൾ സങ്കല്പങ്ങളൊന്നുമില്ലാതെ പ്രപഞ്ചബോധമില്ലാതെ ഇരിക്കുന്നു എന്നുള്ള അർത്ഥങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ സങ്കല്പശൂന്യത എന്ന് പറയും. പറഞ്ഞല്ലോ, ശൂന്യത എന്ന് പറയുമ്പോൾ അത് ആത്മാവ് തന്നെ, ഒന്നുമില്ലാതിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ളതിന് ഇവിടെ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചം ഉണ്ടോ പ്രപഞ്ചം ഇല്ലയോ അതിന് പ്രാധാന്യം. പ്രപഞ്ചത്തെ സംബന്ധിച്ച് സത്തെന്നോ അസത്തെന്നോ ഏത് ഭാവന വന്നാലും അതിന് വിശേഷതയില്ല. അതുകൊണ്ട് പ്രപഞ്ചാനുഭവം ഉണ്ടോ പ്രപഞ്ചാനുഭവം ഇല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല.